ഓം ശാന്തി. 4/2/2025 പ്രഭാതമുരളി. മധുരമായ കുട്ടികളെ, ബാബ നിങ്ങൾക്ക് അവിനാശി ജ്ഞാനരത്നങ്ങൾ ദാനമായി നൽകുന്നു. നിങ്ങൾ പിന്നീട് മറ്റുള്ളവർക്കും ദാനം നൽകിക്കൊണ്ടിരിക്കൂ. ഈ ദാനത്തിലൂടെ സദ്ഗതി ഉണ്ടാകും. ചോദ്യം: ഏതൊരു പുതിയ വഴിയാണ് നിങ്ങൾ കുട്ടികൾക്കല്ലാതെ മറ്റാർക്കും അറിയാത്തത്? ഉത്തരം: വീട്ടിലേക്കുള്ള വഴി അല്ലെങ്കിൽ സ്വർഗത്തിലേക്കു പോകുന്നതിനുള്ള വഴി ഇപ്പോഴാണ് ബാബയിലൂടെ നിങ്ങൾക്ക് ലഭിച്ചത്. നിങ്ങൾക്കറിയാം, ശാന്തിധാമം നമ്മൾ ആത്മാക്കളുടെ വീടാണ്. സ്വർഗം വേറെയാണ്, ശാന്തിധാമം വേറെയാണ്. ഈ പുതിയ വഴി നിങ്ങൾക്കല്ലാതെ മറ്റാർക്കും അറിയില്ല. നിങ്ങൾ പറയുന്നു, ഇപ്പോൾ കുംഭകർണ നിദ്ര അവസാനിപ്പിക്കൂ, കണ്ണു തുറക്കൂ, പാവനമായി മാറൂ, പാവനമായേ വീട്ടിലേക്ക് പോകാൻ പറ്റൂ. ഗീതം: ഉണരൂ പ്രിയതമകളെ, ഉണരൂ. ഓം ശാന്തി. ഭഗവാനു വാച: ഇത് ബാബ മനസ്സിലാക്കി തന്നതാണ്. അതായത്, മനുഷ്യനെയോ ദേവതകളെയോ ഭഗവാൻ എന്ന് വിളിക്കാൻ കഴിയില്ല. എന്തുകൊണ്ടെന്നാൽ ഇവർക്കെല്ലാം സാകാര രൂപമുണ്ട്. ബാക്കി പരംപിത പരമാത്മാവിന് ആകാരിയോ സാകാരിയോ ആയ ശരീരമില്ല. അതിനാലാണ് ശിവപരമാത്മായ നമഃ എന്ന് പറയുന്നത്. ജ്ഞാനസാഗരൻ ആ ഒന്നാണ്. ഒരു മനുഷ്യനിലും ജ്ഞാനം ഉണ്ടാവുക സാധ്യമല്ല. എന്തിന്റെ ജ്ഞാനം? രചയിതാവിന്റെയും രചനയുടെ ആദി മധ്യ അന്ത്യത്തിന്റെയും അല്ലെങ്കിൽ ആത്മാവിന്റെയും പരമാത്മാവിന്റെയും ജ്ഞാനം. ഇത് ആരിലുമില്ല. അതിനാൽ ബാബ വന്ന് ഉണർത്തുകയാണ്: അല്ലയോ പ്രിയതമകളെ, അല്ലയോ ഭക്തരെ, ഉണരൂ. സ്ത്രീയും പുരുഷനും എല്ലാവരും ഭക്തരാണ്. ഭഗവാനെ ഓർമ്മിക്കുന്നു. എല്ലാ വധുക്കളും ഒരേ ഒരു വരനെ ഓർമ്മിക്കുന്നു. ഇപ്പോൾ പ്രിയതമകളായ ആത്മാക്കൾ പ്രിയതമനായ പരമാത്മാവിനെ ഓർമ്മിക്കുന്നു. എല്ലാവരും സീതമാരാണ്. രാമൻ ഒരേ ഒരു പരമപിത പരമാത്മാവാണ്. രാമൻ എന്ന് എന്തുകൊണ്ടാണ് പറയുന്നത്? രാവണരാജ്യമല്ലേ? അതിനാൽ അതുമായി താരതമ്യം ചെയ്ത് രാമരാജ്യം എന്ന് പറയുന്നു. ബാബയാണ് രാമൻ. ബാബയെ തന്നെയാണ് ഭഗവാൻ, ഈശ്വരൻ എന്നെല്ലാം പറയുന്നത്. യഥാർത്ഥ നാമം ശിവൻ എന്നാണ്. അതിനാൽ ഇപ്പോൾ പറയുകയാണ്: ഉണരൂ, ഇപ്പോൾ പുതിയ യുഗം വരികയാണ്. പഴയത് അവസാനിച്ചു. ഈ മഹാഭാരത യുദ്ധത്തിനു ശേഷം സത്യയുഗത്തിന്റെ സ്ഥാപന ഉണ്ടാകണം. മാത്രമല്ല, ഈ ലക്ഷ്മി നാരായണന്റെ രാജ്യവും ഉണ്ടാകും. പഴയ കലിയുഗം അവസാനിക്കുകയാണ്. അതിനാലാണ് ബാബ പറയുന്നത്: കുട്ടികളെ, കുംഭകർണ നിദ്ര അവസാനിപ്പിക്കൂ. ഇപ്പോൾ കണ്ണു തുറക്കൂ. പുതിയ ലോകം വരികയാണ്. പുതിയ ലോകത്തെ സ്വർഗം, സത്യയുഗം എന്നാണ് വിളിക്കുന്നത്. ഇതാണ് പുതിയ വഴി. വീട്ടിലേക്ക് അഥവാ സ്വർഗത്തിലേക്ക് പോകുന്നതിനുള്ള ഈ വഴി ആർക്കും അറിയില്ല. സ്വർഗം വേറെയാണ്, ആത്മാക്കൾ വസിക്കുന്ന ശാന്തിധാമം വേറെയാണ്. ഇപ്പോൾ ബാബ പറയുന്നു: ഉണരൂ, നിങ്ങൾ രാവണ രാജ്യത്തിൽ പതീതമായിരിക്കുന്നു. ഈ സമയത്ത് പവിത്രമായ ഒരാത്മാവെങ്കിലും ഉണ്ടാവുക സാധ്യമല്ല. പുണ്യാത്മാവ് എന്ന് വിളിക്കില്ല. മനുഷ്യർ തീർച്ചയായും ദാനപുണ്യങ്ങൾ ചെയ്യുന്നുണ്ട്. പക്ഷേ പവിത്രാത്മാവായി ഒരാൾ പോലുമില്ല. ഇവിടെ കലിയുഗത്തിൽ പതീത ആത്മാക്കളാണ്, സത്യയുഗത്തിൽ പാവന ആത്മാക്കളാണ്. അതിനാലാണ് പറയുന്നത്: അല്ലയോ ശിവബാബ. വന്ന് ഞങ്ങളെ പാവനമായ ആത്മാവാക്കി മാറ്റൂ. ഇത് പവിത്രതയുടെ കാര്യമാണ്. ഈ സമയത്ത് ബാബ വന്ന് നിങ്ങൾ കുട്ടികൾക്ക് അവിനാശിയായ ജ്ഞാനരത്നങ്ങൾ ദാനം നൽകുന്നു. പറയുന്നു, നിങ്ങളും മറ്റുള്ളവർക്ക് ദാനം നൽകിക്കൊണ്ടിരിക്കൂ, എങ്കിൽ 5 വികാരങ്ങളുടെ ഗ്രഹണം ഇല്ലാതാകും. 5 വികാരങ്ങളുടെ ദാനം നൽകിയാൽ ദുഃഖത്തിന്റെ ഗ്രഹണത്തിൽ നിന്ന് രക്ഷപ്പെടും, പവിത്രമായി മാറി സുഖധാമത്തിലേക്ക് പോകും. 5 വികാരങ്ങളിൽ നമ്പർ 1 കാമമാണ്. അതിനെ ഉപേക്ഷിച്ച് പവിത്രമാകൂ. സ്വയം പറയുന്നുണ്ട്, അല്ലയോ പതിത പാവന, ഞങ്ങളെ പാവനമാക്കി മാറ്റൂ. പതിതം എന്ന വികാരികളെയാണ് പറയുന്നത്. ഈ സുഖ ദുഃഖത്തിന്റെ കളി ഭാരതത്തിന് വേണ്ടിയാണ്. ബാബ ഭാരതത്തിൽ തന്നെയാണ് വന്ന് സാധാരണ ശരീരത്തിൽ പ്രവേശിക്കുന്നത്. പിന്നീടിരുന്ന് ഇവരുടെ ജീവചരിത്രം കേൾപ്പിക്കുന്നു. നിങ്ങളെല്ലാവരും ബ്രാഹ്മണ ബ്രാഹ്മണിമാരാണ്, പ്രജാപിത ബ്രഹ്മാവിന്റെ സന്താനങ്ങൾ. നിങ്ങളെല്ലാവർക്കും പവിത്രമായി മാറുന്നതിനുള്ള യുക്തി പറഞ്ഞുകൊടുക്കുന്നു. നിങ്ങൾ ബ്രഹ്മാകുമാർ കുമാരിമാർക്ക് വികാരത്തിലേക്ക് പോകാൻ സാധിക്കില്ല. നിങ്ങൾ ബ്രാഹ്മണർക്ക് ഈ ഒരു ജന്മമേ ഉള്ളൂ. ദേവതാവർണത്തിൽ നിങ്ങൾ 20 ജന്മങ്ങൾ എടുക്കുന്നുണ്ട്. വൈശ്യശൂദ്രവർണങ്ങളിൽ 63 ജന്മവും. ബ്രാഹ്മണധർമ്മത്തിലെ ഒരേ ഒരു അന്തിമ ജന്മമാണിത്. ഇതിലാണ് പവിത്രമായി മാറേണ്ടത്. ബാബ പറയുന്നു, പവിത്രമായി മാറൂ. ബാബയുടെ ഓർമ്മയിലൂടെ അഥവാ യോഗബലത്തിലൂടെ വികർമ്മങ്ങൾ വിനാശമാകും. ഈ ഒരു ജന്മം പവിത്രമാകണം. സത്യയുഗത്തിൽ പതീതമായി ആരും ഉണ്ടാകില്ല. ഇപ്പോൾ ഈ അന്തിമ ജന്മത്തിൽ പാവനമായി മാറിയാൽ 21 ജന്മം പാവനമായി മാറും. പാവനമായിരുന്നു, ഇപ്പോൾ പതിതമായിരിക്കുന്നു. പതിതമാണ്, അതിനാലല്ലേ വിളിക്കുന്നത്. പതിതമാക്കി മാറ്റിയത് ആരാണ്? രാവണന്റെ ആസുരീയ മതം. എനിക്കല്ലാതെ മറ്റാർക്കും നിങ്ങൾ കുട്ടികളെ രാവണ രാജ്യത്തിൽ നിന്നും ദുഃഖത്തിൽ നിന്നും മോചിപ്പിക്കാൻ സാധിക്കില്ല. ഇപ്പോൾ കാമചിതയിലിരുന്ന് ഭസ്മമായിരിക്കുന്നു. എനിക്ക് വന്ന് ജ്ഞാനചിതയിൽ ഇരുത്തേണ്ടി വരുന്നു. ജ്ഞാനത്തിന്റെ ജലം ഒഴുക്കേണ്ടി വരുന്നു. എല്ലാവരുടെയും സദ്ഗതി ചെയ്യണം. ആരാണോ നല്ല രീതിയിൽ പഠിക്കുന്നത് അവർക്കാണ് സദ്ഗതി ഉണ്ടാകുന്നത്. ബാക്കിയെല്ലാവരും ശാന്തിധാമത്തിലേക്ക് പോകും. സത്യുഗത്തിൽ ദേവീ ദേവതകൾ മാത്രമേ ഉണ്ടാകൂ. അവർക്ക് തന്നെയാണ് സദ്ഗതി ലഭിച്ചിരിക്കുന്നത്. ബാക്കിയെല്ലാവർക്കും ഗതി അഥവാ മുക്തിയാണ് ലഭിക്കുന്നത്. 5000 വർഷങ്ങൾക്ക് മുൻപ് ആ ദേവീ ദേവതമാരുടെ രാജ്യമുണ്ടായിരുന്നു. ലക്ഷക്കണക്കിന് വർഷത്തിന്റെ കാര്യമില്ല. ഇപ്പോൾ ബാബ പറയുന്നു, മധുരമധുരമായ കുട്ടികളെ, അച്ഛനായ എന്നെ ഓർമ്മിക്കൂ. മന്മനാഭവ എന്ന വാക്ക് വളരെ പ്രസിദ്ധമാണ്. ഭഗവാന്റെ വാക്കുകളാണ്. ഒരു ദേഹധാരിയെയും ഭഗവാൻ എന്ന് വിളിക്കാൻ പറ്റില്ല. ആത്മാക്കൾ ഒരു ശരീരം ഉപേക്ഷിച്ച് അടുത്ത ശരീരം എടുക്കും. ചിലപ്പോൾ സ്ത്രീയും ചിലപ്പോൾ പുരുഷനുമാകും. ഭഗവാൻ ഒരിക്കലും ജനന മരണത്തിന്റെ കളിയിലേക്ക് വരുന്നില്ല. ഇത് ഡ്രാമ അനുസരിച്ചുള്ളതാണ്. ഒരു ജന്മത്തിന് അടുത്തതുമായി സാമ്യമുണ്ടാകില്ല. പിന്നീട് നിങ്ങളുടെ ഈ ജന്മം ആവർത്തിക്കുമ്പോൾ ഇതേ ആക്ട്, ഇതേ രൂപം വീണ്ടും എടുക്കും. ഈ ഡ്രാമ അനാദിയായി ഉണ്ടായതും ഉണ്ടാക്കപ്പെട്ടതുമാണ്. ഇതിനെ മാറ്റാൻ പറ്റില്ല. ശ്രീകൃഷ്ണന് സത്യുഗത്തിൽ ഏത് ശരീരമാണോ ഉണ്ടായിരുന്നത് അത് വീണ്ടും അവിടെ ലഭിക്കും. ആ ആത്മാവ് ഇപ്പോൾ ഇവിടെയാണ്. നിങ്ങൾക്കിപ്പോൾ അറിയാം, നമ്മൾ അതുപോലെയായി മാറും. ഈ ലക്ഷ്മി നാരായണന്മാരുടെ രൂപം കൃത്യമൊന്നുമല്ല, വീണ്ടും അതേപോലെയാവും. ഈ കാര്യങ്ങൾ പുതിയവർക്ക് ആർക്കും മനസ്സിലാക്കാൻ സാധിക്കില്ല. നല്ല രീതിയിൽ എപ്പോഴെങ്കിലും ആർക്കെങ്കിലും മനസ്സിലാക്കി കൊടുത്താൽ 84 ജന്മങ്ങളുടെ ചക്രത്തെ അറിയും. പിന്നീട് മനസ്സിലാക്കും ഓരോ ജന്മത്തിലും നാമം, രൂപം, വിശേഷതകൾ എല്ലാം തീർച്ചയായും വേറെ വേറെ ആയിരിക്കും. ഇപ്പോൾ ബ്രഹ്മബാബയുടെ 84 ജന്മത്തിലെ വിശേഷത ഇതാണ്. അതിനാൽ നാരായണന്റെ വിശേഷത ഏതാണ്ട് ഇങ്ങനെ കാണിക്കുന്നു. ഇല്ലെങ്കിൽ മനുഷ്യർ മനസ്സിലാക്കില്ല. നിങ്ങൾ കുട്ടികൾക്കറിയാം, മമ്മ ബാബ തന്നെയാണ് ഈ ലക്ഷ്മി നാരായണന്മാരായി മാറുന്നത്. ഇവിടെ 5 തത്വങ്ങൾ പവിത്രമല്ല. ഈ ശരീരം മുഴുവൻ പതീതമാണ്. സത്യയുഗത്തിൽ ശരീരവും പവിത്രമായിരിക്കും. കൃഷ്ണനെ അതിസുന്ദരൻ എന്നാണ് പറയുന്നത്. പ്രകൃതിദത്തമായ സൗന്ദര്യമായിരിക്കും. ഇവിടെ വിദേശത്ത് വെളുത്ത മനുഷ്യരുണ്ട്. പക്ഷേ അവരെ ദേവത എന്ന് വിളിക്കുമോ? ദൈവിക ഗുണങ്ങൾ ഇല്ലല്ലോ. അതിനാൽ ബാബ എത്ര നല്ല രീതിയിലാണ് മനസ്സിലാക്കി തരുന്നത്. ഇതാണ് ഉയർന്നതിലും ഉയർന്ന പഠിപ്പ്. ഇതിലൂടെ നിങ്ങളുടെ എത്ര വലിയ സമ്പാദ്യമാണ് ഉണ്ടാകുന്നത്! അളവില്ലാത്തത്ര വജ്രങ്ങളും രത്നങ്ങളും ധനവും ഉണ്ടാകും. അവിടെ വജ്രവും രത്നവും കൊണ്ടുള്ള കൊട്ടാരങ്ങളാണ് ഉണ്ടായിരുന്നത്. ഇപ്പോൾ അതെല്ലാം അപ്രത്യക്ഷമായിരിക്കുന്നു. എങ്കിൽ നിങ്ങൾ എത്ര ധനവാന്മാരായി മാറുന്നു! അപരമപാരമായ സമ്പാദ്യമാണ് 21 ജന്മങ്ങളിലേക്ക്. ഇതിൽ വളരെയധികം പരിശ്രമം ആവശ്യമാണ്. ദേഹി അഭിമാനിയായി മാറണം. ഞാൻ ആത്മാവാണ്, ഈ പഴയ ശരീരം ഉപേക്ഷിച്ച് തിരിച്ച് വീട്ടിലേക്ക് പോകണം. ബാബ ഇപ്പോൾ കൊണ്ടുപോകാൻ വന്നിരിക്കുകയാണ്. നമ്മൾ ആത്മാക്കൾ ഇപ്പോൾ 84 ജന്മം പൂർത്തിയാക്കിയിരിക്കുന്നു. ഇപ്പോൾ വീണ്ടും പാവനമായി മാറണം. ബാബയെ ഓർമ്മിക്കണം. ഇല്ലെങ്കിൽ ഇത് കണക്കെടുപ്പിന്റെ സമയമാണ്. ശിക്ഷകൾ അനുഭവിച്ച് തിരിച്ചു പോകേണ്ടി വരും. കണക്ക് വഴക്കുകളെല്ലാം തീർപ്പാക്കുക തന്നെ വേണം. ഭക്തിമാർഗത്തിൽ കാശി കൽവട്ടിൽ പോയി ബലിയായതുകൊണ്ട് ആർക്കും മുക്തി ലഭിക്കുന്നില്ല. അത് ഭക്തിമാർഗമാണ്. ഇത് ജ്ഞാനമാർഗവും. ഇവിടെ ശരീരഹത്യ ചെയ്യേണ്ട ആവശ്യമില്ല. അത് ശരീരഹത്യയാണ്. എങ്കിലും മുക്തി നേടണം എന്ന ഭാവന വയ്ക്കുന്നു. അതിനാൽ പാപങ്ങളുടെ കണക്ക് വഴക്കുകൾ അവസാനിക്കുന്നു. എന്നിട്ട് വീണ്ടും ആരംഭിക്കുന്നു. ഇപ്പോൾ വിരളം പേരെ കാശി കൽവട്ടിലെ സാഹസം ചെയ്യുന്നുള്ളൂ. അല്ലാതെ മുക്തിയും ജീവൻ മുക്തിയും ലഭിക്കുകയില്ല. ബാബയ്ക്കല്ലാതെ മറ്റാർക്കും ജീവൻ മുക്തി നൽകാൻ സാധിക്കില്ല. ആത്മാക്കൾ വന്നുകൊണ്ടേയിരിക്കുന്നു. പിന്നെ എങ്ങനെ തിരിച്ചുപോകും? ബാബ തന്നെ വന്ന് സർവരുടെയും സദ്ഗതി ചെയ്ത് തിരികെ കൊണ്ടുപോകും. സത്യുഗത്തിൽ വളരെ കുറച്ചു മനുഷ്യരെ ഉണ്ടാകൂ. ആത്മാവിനൊരിക്കലും വിനാശം സംഭവിക്കുന്നില്ല. ആത്മാവ് അവിനാശിയാണ്, ശരീരം വിനാശിയാണ്. സത്യുഗത്തിൽ ആയുസ് കൂടുതലായിരിക്കും. ദുഃഖത്തിന്റെ കാര്യമുണ്ടാകില്ല. മനസ്സിലാക്കുന്നുണ്ട്, ഇപ്പോൾ സമയം പൂർത്തിയായിരിക്കുന്നു. ഈ ശരീരം ഉപേക്ഷിച്ച് അടുത്തത് എടുക്കും. നിങ്ങൾ കുട്ടികൾ, ഈ ശരീരത്തിൽ നിന്നും വേറിടുന്ന ശീലം ഇവിടെ തന്നെ ഉണ്ടാക്കണം. നാം ആത്മാക്കളാണ്. ഇപ്പോൾ നമുക്ക് വീട്ടിലേക്ക് പോകണം. പിന്നീട് പുതിയ ലോകത്തിലേക്ക് വരും. പുതിയ ശരീരം എടുക്കും. ഈ അഭ്യാസം ചെയ്യൂ. നിങ്ങൾക്കറിയാം, ആത്മാവ് 84 ജന്മം എടുക്കും. മനുഷ്യർ പിന്നീട് 84 ലക്ഷം എന്ന് പറഞ്ഞു. ബാബയെയാണെങ്കിൽ എണ്ണമറ്റ അത്രയും കല്ലിലും മുള്ളിലും ഉണ്ടെന്ന് പറഞ്ഞു. ഇതിനെയാണ് ധർമ്മഗ്ലാനി എന്ന് പറയുന്നത്. മനുഷ്യൻ ശുദ്ധമായ ബുദ്ധിയുള്ളവരിൽ നിന്നും തീർത്തും തുച്ഛമായി മാറി. ഇപ്പോൾ ബാബ നിങ്ങളെ ശുദ്ധമായ ബുദ്ധിയുള്ളവരാക്കി മാറ്റുന്നു. ശുദ്ധമാകുന്നത് ഓർമ്മയിലൂടെയാണ്. ബാബ പറയുന്നു, ഇപ്പോൾ പുതിയ യുഗം വരികയാണ്. അതിന്റെ അടയാളം ഈ മഹാഭാരത യുദ്ധമാണ്. ഇത് അതേ മിസൈലുകൾ കൊണ്ടുള്ള യുദ്ധമാണ്. ഇതിലൂടെയാണ് അനേക ധർമ്മങ്ങളുടെ വിനാശവും ഒരു ധർമ്മത്തിന്റെ സ്ഥാപനയും ഉണ്ടായത്. എങ്കിൽ തീർച്ചയായും ഭഗവാൻ ഉണ്ടാകില്ലേ? കൃഷ്ണന് എങ്ങനെ ഇവിടെ വരാൻ കഴിയും? ജ്ഞാനസാഗരം നിരാകാരനാണോ അതോ കൃഷ്ണനാണോ? കൃഷ്ണന് ഈ ജ്ഞാനമേ ഇല്ല. ഈ ജ്ഞാനം തന്നെ അപ്രത്യക്ഷമാകും. പിന്നീട് നിങ്ങളുടെ തന്നെ ചിത്രം ഭക്തിമാർഗത്തിൽ ഉണ്ടാക്കും. നിങ്ങൾ പൂജ്യർ തന്നെ പൂജാരിയായി മാറുന്നു. കല കുറയുന്നു, ആയുസ്സും കുറയുന്നു. എന്തെന്നാൽ ഭോഗിയായി മാറുന്നു. അവിടെ യോഗികളാണ്. ആരുടെയെങ്കിലും ഓർമ്മയിൽ യോഗം വയ്ക്കുന്നു എന്നല്ല. അവിടെ പവിത്രമാണ്. കൃഷ്ണനെയും യോഗേശ്വരൻ എന്ന് പറയാറുണ്ട്. ഈ സമയത്ത് കൃഷ്ണന്റെ ആത്മാവ് ബാബയുമായി യോഗം വയ്ക്കുകയാണ്. കൃഷ്ണന്റെ ആത്മാവ് ഈ സമയം യോഗേശ്വരനാണ്. സത്യുഗത്തിൽ യോഗേശ്വരൻ എന്ന് പറയില്ല. അവിടെ രാജകുമാരനാണ്. അതിനാൽ അവസാന സമയത്ത് നിങ്ങളുടെ അവസ്ഥ ഇങ്ങനെയുള്ളതായിരിക്കണം. അപ്പോൾ ബാബയല്ലാതെ മറ്റാരെയും ഓർമ്മ വരരുത്. ശരീരത്തോടും പഴയ ലോകത്തോടുമുള്ള മമത്വം ഇല്ലാതാവണം. സന്യാസിമാർ വസിക്കുന്നത് പഴയ ലോകത്തിൽ തന്നെയാണ്. പക്ഷേ വീടിനോടുള്ള മമത്വം ഇല്ലാതായിട്ടുണ്ടാവും. ബ്രഹ്മത്തെ ഈശ്വരനെന്ന് കരുതി അതുമായി യോഗം വയ്ക്കുന്നു. സ്വയം ബ്രഹ്മജ്ഞാനിയാണ്, തത്വജ്ഞാനിയാണ് എന്ന് കരുതുന്നു. ഞങ്ങൾ ബ്രഹ്മത്തിൽ ലയിക്കും എന്ന് കരുതുന്നു. ബാബ പറയുന്നു, ഇതെല്ലാം തെറ്റാണ്. ശരി, ഞാനാണ്, എന്നെ തന്നെയാണ് സത്യം എന്ന് പറയുന്നത്. അതിനാൽ ബാബ പറയുന്നു, ഓർമ്മയുടെ യാത്ര വളരെ പക്ക ആയിരിക്കണം. ജ്ഞാനം വളരെ സഹജമാണ്. ദേഹി അഭിമാനി ആകുന്നതിലാണ് പരിശ്രമം. ബാബ പറയുന്നു, ആരുടെയും ദേഹം ഓർമ്മ വരരുത്. ഇത് ഭൂതങ്ങളുടെ ഓർമ്മയാണ്, ഭൂതപൂജയാണ്. ഞാനാണെങ്കിൽ അശരീരിയാണ്. നിങ്ങൾ ഓർമ്മിക്കേണ്ടത് എന്നെയാണ്. ഈ കണ്ണുകൾ കൊണ്ട് കണ്ടുകൊണ്ടും ബുദ്ധി കൊണ്ട് എന്നെ ഓർമ്മിക്കൂ. ബാബയുടെ നിർദ്ദേശങ്ങളിലൂടെ നടക്കൂ എങ്കിൽ ധർമ്മരാജന്റെ ശിക്ഷകളിൽ നിന്നും രക്ഷപ്പെടും. പാവനമായി മാറിയാൽ ശിക്ഷകൾ അവസാനിക്കും. വളരെ വലിയ ലക്ഷ്യമാണ്. പ്രജയായി മാറുക സഹജമാണ്. അതിലും ധനവാനായ പ്രജ, ദരിദ്രനായ പ്രജ ആരാരെല്ലാം ആവും എന്നതെല്ലാം മനസ്സിലാക്കി തരികയാണ്. അവസാനം നിങ്ങളുടെ ബുദ്ധിയോഗം ബാബയോടും വീടിനോടുമായിരിക്കണം. എങ്ങനെയാണോ അഭിനേതാക്കളുടെ നാടകത്തിലെ പാർട്ട് പൂർത്തിയായാൽ അവരുടെ ബുദ്ധി വീട്ടിലേക്ക് പോകുന്നത്. ഇത് പരിധിയില്ലാത്ത കാര്യമാണ്. അത് പരിധിയുള്ള സമ്പാദ്യമാണ്. എന്നാൽ ഇത് പരിധിയില്ലാത്ത സമ്പാദ്യമാണ്. നല്ല അഭിനേതാക്കളുടെ സമ്പാദ്യവും കൂടുതലായിരിക്കും. അതിനാൽ ബാബ പറയുന്നു, ഗൃഹസ്ഥ വ്യവഹാരത്തിലിരുന്നു കൊണ്ടും ബുദ്ധിയോഗം അവിടെ വയ്ക്കണം. ആ പ്രിയതമൻ പ്രിയതമ ഒരാൾ മറ്റൊരാളുമായിയാണ്. ഇവിടെ എല്ലാവരും പ്രിയതമകളാണ്. ഒരേ ഒരു പ്രിയതമന്റെ അവരെ തന്നെയാണ് എല്ലാവരും ഓർമ്മിക്കുന്നത്. അത്ഭുത സഞ്ചാരിയല്ലേ? ഈ സമയത്ത് വന്നിരിക്കുന്നത് എല്ലാവരെയും ദുഃഖത്തിൽ നിന്ന് മുക്തമാക്കി സദ്ഗതിയിലേക്ക് കൊണ്ടുപോകാനാണ്. ബാബയെയാണ് സത്യമായ പ്രിയതമൻ എന്ന് പറയുന്നത്. അവർ പരസ്പരം ശരീരത്തെയാണ് സ്നേഹിക്കുന്നത്. വികാരത്തിന്റെ കാര്യമില്ല, അതിനെ ദേഹാഭിമാനത്തിലുള്ള യോഗം എന്നാണ് പറയുക. അത് ഭൂതങ്ങളുടെ യോഗമാണ്. മനുഷ്യനെ ഓർമ്മിക്കുക അർത്ഥം അഞ്ച് ഭൂതങ്ങളെ, പ്രകൃതിയെ ഓർമ്മിക്കുക. ബാബ പറയുന്നു, പ്രകൃതിയെ മറന്ന് എന്നെ ഓർമ്മിക്കൂ, പരിശ്രമമല്ലേ, പിന്നെ ദേവീ ഗുണങ്ങളും വേണം. ആരോടെങ്കിലും പ്രതികാരം ചെയ്യുക, ഇതും അവഗുണമാണ്. സത്യയുഗത്തിൽ ഒരു ധർമ്മമേ ഉണ്ടാകൂ, മറ്റൊന്നിന്റെ കാര്യമേ ഇല്ല. അത് അദ്വൈത ദേവതാധർമ്മമാണ്. അത് ശിവബാബയ്ക്കല്ലാതെ മറ്റാർക്കും സ്ഥാപിക്കാൻ സാധിക്കില്ല. സൂക്ഷ്മവതനവാസി ദേവതകളെയാണ് ഫരിഷ്ത എന്ന് പറയുന്നത്. നിങ്ങൾ ഈ സമയത്ത് ബ്രാഹ്മണരാണ്, പിന്നീട് ഫരിഷ്തയാകും, പിന്നീട് വീട്ടിലേക്ക് തിരിച്ചു പോകും. എന്നിട്ട് പുതിയ ലോകത്തിൽ വന്ന് ദൈവിക ഗുണങ്ങൾ നിറഞ്ഞ മനുഷ്യൻ അഥവാ ദേവതയാകും. ഇപ്പോൾ ശൂദ്രനിൽ നിന്നും ദേവതയാവുകയാണ്. പ്രജാപിത ബ്രഹ്മാവിന്റെ സന്താനമായി മാറിയില്ലെങ്കിൽ പിന്നെങ്ങനെ സമ്പത്തെടുക്കും? പ്രജാപിത ബ്രഹ്മാവും മമ്മയും അവിടെ പിന്നീട് ലക്ഷ്മി നാരായണനായി മാറും. നോക്കൂ, നിങ്ങളോട് ജൈനധർമ്മത്തിലുള്ളവർ പറയാറുണ്ട്, ഞങ്ങളുടെ ജൈനധർമ്മം ഏറ്റവും പഴയതാണ്. ഇപ്പോൾ വാസ്തവത്തിൽ മഹാവീരൻ എന്ന് ആദി ദേവനായ ബ്രഹ്മാവിനെ തന്നെയാണ് പറയുക. ബ്രഹ്മാവ് തന്നെയാണ്. പക്ഷേ ഏതോ ജൈന മുനി വന്നപ്പോൾ മഹാവീരൻ എന്ന പേര് വെച്ചു. ഇപ്പോൾ നിങ്ങളെല്ലാവരും മഹാവീരന്മാരല്ലേ? മായയുടെ മേൽ വിജയം നേടുകയാണ്. നിങ്ങളെല്ലാവരും സമർത്ഥരായി മാറുകയാണ്. സത്യം സത്യമായ മഹാവീരന്മാരും മഹാവീരണികളും നിങ്ങളാണ്. നിങ്ങളുടെ പേര് ശിവശക്തികൾ എന്നാണ്. സിംഹത്തിനു മേൽ സവാരി ചെയ്യുന്നവരാണ്. പിന്നെ മഹാരഥികൾ ആനപ്പുറത്ത് സവാരി ചെയ്യുന്നവരാണ്. എന്നിട്ടും ബാബ പറയുന്നു, വളരെ ഉയർന്ന ലക്ഷ്യമാണ്. ഒരു ബാബയെ മാത്രം ഓർമ്മിക്കണം, എങ്കിൽ വികർമ്മം വിനാശമാകും, മറ്റൊരു വഴിയും ഇല്ല. യോഗബലത്തിലൂടെ നിങ്ങൾ വിശ്വത്തിനുമേൽ രാജ്യം ഭരിക്കുന്നു. ആത്മാവ് പറയുന്നു, ഇപ്പോൾ എനിക്ക് വീട്ടിലേക്ക് പോകണം. ഇത് പഴയ ലോകമാണ്. ഇതാണ് പരിധിയില്ലാത്ത സന്യാസം. ഗൃഹസ്ഥ വ്യവഹാരത്തിലിരുന്നു കൊണ്ടും പവിത്രമായിരിക്കണം. ഒപ്പം ചക്രം മനസ്സിലാക്കുന്നതിലൂടെ ചക്രവർത്തി രാജാവായി മാറും. ശരി, വളരെ കാലത്തെ വേർപാടിന് ശേഷം തിരിച്ചുകിട്ടിയ മധുരമധുരമായ സന്താനങ്ങൾക്ക് മാതാപിതാവായ ബാബ്ദാദയുടെ സ്നേഹസ്മരണയും സുപ്രഭാതവും. ആത്മീയ പിതാവിന്റെ ആത്മീയ കുട്ടികൾക്ക് നമസ്കാരം. ധാരണയ്ക്കുള്ള മുഖ്യസാരം: ഒന്ന്, ധർമ്മരാജന്റെ ശിക്ഷകളിൽ നിന്ന് രക്ഷപ്പെടുന്നതിനായി ആരുടെയും ദേഹം ഓർമ്മിക്കാതിരിക്കൂ. ഈ കണ്ണുകൾ കൊണ്ട് എല്ലാം കണ്ടുകൊണ്ടും ഒരു ബാബയെ ഓർമ്മിക്കണം. അശരീരിയാവുന്നതിനുള്ള അഭ്യാസം ചെയ്യണം. പാവനമായി മാറണം. രണ്ട്, മുക്തിയുടെയും ജീവൻ മുക്തിയുടെയും വഴി എല്ലാവർക്കും പറഞ്ഞുകൊടുക്കണം. ഇപ്പോൾ നാടകം പൂർത്തിയായി, വീട്ടിലേക്ക് പോകണം. ഈ സ്മൃതിയിലൂടെ പരിധിയില്ലാത്ത സമ്പാദ്യം ശേഖരിക്കണം. വരദാനം: ഒരു ക്ഷണനേരത്തെ കളിയിലൂടെ മുഴുവൻ കൽപ്പത്തേക്കും ഭാഗ്യമുണ്ടാക്കുന്ന ശ്രേഷ്ഠ ഭാഗ്യശാലിയായി ഭവിക്കട്ടെ. ഈ സംഗമ സമയത്തിന് വരദാനം ലഭിച്ചിട്ടുണ്ട്. എന്താഗ്രഹിക്കുന്നുവോ, എങ്ങനെ ആഗ്രഹിക്കുന്നുവോ, എത്ര ആഗ്രഹിക്കുന്നുവോ, അത്രയും ഭാഗ്യം ഉണ്ടാക്കാൻ സാധിക്കും. എന്തുകൊണ്ടെന്നാൽ ഭാഗ്യവിധാതാവായ ബാബ ഭാഗ്യം ഉണ്ടാക്കാനുള്ള താക്കോൽ കുട്ടികളുടെ കയ്യിൽ തന്നിട്ടുണ്ട്. അവസാനത്തെ ആൾക്ക് പോലും ഫാസ്റ്റായി പോയാൽ ഫസ്റ്റിൽ വരാൻ സാധിക്കുന്നു. കേവലം സേവനങ്ങളുടെ വിസ്താരത്തിൽ സ്വയത്തിന്റെ സ്ഥിതി സെക്കൻഡിനുള്ളിൽ സാരസ്വരൂപമാക്കുന്നതിനുള്ള അഭ്യാസം ചെയ്യൂ. ഒരു സെക്കൻഡിനുള്ളിൽ മാസ്റ്റർ ബീജരൂപമാകൂ എന്ന് ഇപ്പോൾ നിർദ്ദേശം ലഭിച്ചുവെങ്കിൽ അതിന് സമയമെടുക്കരുത്. ഈ ഒരു സെക്കൻഡിന്റെ കളിയിലൂടെ മുഴുവൻ കൽപ്പത്തേക്കുള്ള ഭാഗ്യം ഉണ്ടാക്കാൻ കഴിയും. സ്ലോഗൻ: ഡബിൾ സേവനത്തിലൂടെ ശക്തിശാലിയായ വായുമണ്ഡലം സൃഷ്ടിക്കൂ, എങ്കിൽ പ്രകൃതി ദാസിയായി മാറും. അവ്യക്ത സൂചന: ഏകാന്തപ്രിയരാകൂ, ഏകതയും ഏകാഗ്രതയും സ്വായത്തമാക്കൂ. അനേക വൃക്ഷങ്ങളുടെ ശാഖകൾ ഇപ്പോൾ ഒറ്റ ചന്ദനത്തിന്റെ വൃക്ഷമായിരിക്കുന്നു. ലോകർ പറയുന്നു, രണ്ട് നാല് മാതാക്കൾക്ക് പോലും ഒരുമിച്ചിരിക്കാൻ സാധിക്കില്ല എന്ന്. എന്നാൽ ഇപ്പോൾ മാതാക്കൾ മുഴുവൻ വിശ്വത്തിലും ഏകത സ്ഥാപിക്കുന്നതിന് നിമിത്തമാണ്. മാതാക്കൾ തന്നെയാണ് ഭിന്നതയിൽ നിന്ന് ഏകത കൊണ്ടുവന്നത്. ദേശം ഭിന്നമാണ്, ഭാഷ ഭിന്നമാണ്, സംസ്കാരം ഭിന്നമാണ്. പക്ഷെ താങ്കൾ ആൾക്കാർ ഭിന്നതയെ ഏകതയിലേക്ക് കൊണ്ടുവന്നു. ഓം ശാന്തി.